2019 ജൂലൈ 13 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി യോജിച്ച് തരണം ചെയ്യാം. വൈദ്യുതി മന്ത്രി MM മണി കേരളകൗമുദിയോട് സംസാരിച്ചത്. വൈദ്യുതി നിരക്കു വർധനവുമായി ബന്ധപ്പെട്ട് കേരളകൗമുദി പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ ശ്രദ്ധിച്ചു. വൈദ്യുതി മേഖല കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. വൈദ്യുതി നിരക്ക് വർധനവിനെ വേറിട്ട് കാണാതെ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ സമഗ്രമായി കാണാൻ കഴിയേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനുശേഷം ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടണം. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 30% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലും പൂർത്തീകരിക്കുന്നതിലും പാകപ്പിഴകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും സംസ്ഥാനം വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലെ തടസ്സം പൂർണമായും വൈദ്യുതി ബോർഡിൽ കെട്ടിവയ്ക്കുന്നത് വസ്തുതാപരം അല്ല. സൈലന്റ് വാലിയും പൂയംകുട്ടിയും അതിരപ്പിള്ളിയുമടക്കം കേരളത്തിന്റെ വൈദ്യുതി വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ടായിരുന്ന എത്രയോ പദ്ധതികൾ വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിൽ പെടാത്ത കാരണങ്ങളാൽ നടപ്പാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിൽ ആശ്രയിക്കാവുന്ന പ്രധാന സ്രോതസ് വെള്ളമാണ്. കൽക്കരി അടക്കമുള്ള ഇന്ധന സാധ്യതയൊന്നും നമുക്കില്ല. സ്വാഭാവികമായും ജലവൈദ്യുതി പദ്ധതികൾ എതിർപ്പുകളെ തുടർന്ന് മുടങ്ങുന്നത് കേരളത്തിന്റെ വൈദ്യുതി വികസനത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം മുടങ്ങിക്കിടന്ന പദ്ധതികളാകെ ത്വരിതപ്പെടുത്തി നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചു. എന്നാൽ ഇത്തരം പദ്ധതികളാകെ പൂർത്തിയായാലും സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യകത ജലനിലയങ്ങളിൽ നിന്നു മാത്രം നിറവേറ്റുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് സോളാർ അടക്കമുള്ള സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തീരുമാനിച്ചത്. സംസ്ഥാനത്ത് 1000 MW സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സൌര പദ്ധതിക്ക് ജനങ്ങളുടെ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതിൽ 500 MW പുരപ്പുറ പദ്ധതികളായാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം മേൽക്കൂര വിട്ടുനൽകാൻ തയ്യാറായി 2.25 ലക്ഷത്തോളം ആളുകളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സാങ്കേതിക പരിശോധനകൾ നടന്നുവരികയാണ്. സോളാർ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ വൈദ്യുതി ആവശ്യകതയുടെ നേരിയൊരു ഭാഗം മാത്രമേ നിർവഹിക്കപ്പെടുന്നുള്ളൂ. അതായത് സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ വൈദ്യുതി ഇറക്കുമതി കൂടിയേ തീരൂ എന്നതാണ് അവസ്ഥ. സംസ്ഥാനം ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നല്ല പ്രാധാന്യം നൽകുന്നതിനാലാണ് 2017-18 ഊർജ്ജ സംരക്ഷണത്തിനുള്ള ദേശീയ അവാർഡ് നമുക്ക് കിട്ടിയത്. രാജ്യം ആകെ പവർകട്ടും ലോഡ് ഷെഡിംഗും അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന കേരളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന കേരളം നിയന്ത്രണങ്ങൾ കൂടാതെ വൈദ്യുതി വിതരണം നടത്തുന്നുണ്ട് എന്നത് KSEBയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഈ ആസൂത്രണത്തിന്റെ തുടർച്ചയായാണ് ജൂലൈ പകുതിയായിട്ടും കാലവർഷം എത്താതെ കടുത്ത വരൾച്ച നേരിടുമ്പോഴും വൈദ്യുതി ഉപഭോഗം ഭീമമായി വർദ്ധിച്ചിട്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകാൻ കഴിയുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട മഴയിൽ 45% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതി നിലയങ്ങളുടെ ജലസംഭരണികളിൽ ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ അളവ് 20% കുറവാണ്. ഇപ്പോൾ ലഭ്യമായ വെള്ളം ഉപയോഗിച്ച് ജൂലൈ 15 വരെ വൈദ്യുതി നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജലവൈദ്യുതി ഉൽപാദനം പ്രതിദിനം 10 മില്യൺ യൂണിറ്റെങ്കിലും സാധ്യമായാൽ വൈദ്യുതി ഇറക്കുമതി പരമാവധിയാക്കി വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ടു പോകാനാകും. എന്നാൽ ജൂലൈ മാസത്തിലും മഴ പെയ്യാതിരിക്കുകയും ഉപഭോഗം 75 മില്യൺ യൂണിറ്റ് എന്ന നിലയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണങ്ങൾ അനിവാര്യമാകും. മഴക്കുറവിനോടൊപ്പം സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷിയിലെ പരിമിതികളും ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തേക്ക് നിലവിൽ ഇറക്കുമതി ചെയ്യാവുന്ന വൈദ്യുതിയുടെ പരമാവധി 67 മില്യൺ യൂണിറ്റോളമാണ്. എന്നാൽ വല്ലായ്പ്പോഴും ഈ അളവിൽ വൈദ്യുതി എത്തിക്കാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ലൈൻ തകരാറുകളും ഉപഭോഗക്രമങ്ങളുമെല്ലാം ഇതിനെ ബാധിക്കും. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള തിരുനെൽവേലി ഈസ്റ്റ് കൊച്ചി മാടക്കത്തറ 400 KV ലൈൻ പദ്ധതിയിലെ തടസ്സങ്ങൾ പരിഹരിച്ച് പൂർത്തിയാക്കുന്നതിന് നല്ല ഇടപെടലാണ് സർക്കാർ നടത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒരു ടവറും 650 മീറ്റർ ലൈനും നിർമ്മിക്കുന്നതിന് തടസ്സം നേരിട്ടതിനാൽ ഈ ലൈൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിസന്ധികളെ നേരിടുന്നതിലും പദ്ധതികൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിലുമൊക്കെ നല്ല കാര്യക്ഷമത കൈവരിക്കാൻ സംസ്ഥാന വൈദ്യുതി ബോർഡിന് കഴിയുന്നുണ്ട്. ഈ കാര്യക്ഷമതയാണ് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുമ്പോൾ പോലും പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം നടത്താൻ KSEBയ്ക്ക് കഴിയുന്നത്. വൈദ്യുതി നിരക്കുകളിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഏർപ്പെടുത്തിയ വർധനവ് കേവലം 6.6% മാത്രമാണ്. ഈ വർധനവിനു ശേഷവും അത് പല വിഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ നിരക്കുകളെക്കാൾ കുറവാണ്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കാലത്ത് 3 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായത് ഈ സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട്. 2012 24% 2013 9% 2014 7% വർധനവാണ് അക്കാലത്ത് ഉണ്ടായത്. ഇങ്ങനെ വലിയ താരിഫ് വർധനവ് നടപ്പാക്കിയിട്ടും 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 6,700 കോടി രൂപയുടെ റവന്യൂ വിടവാണ് ബോർഡിനുണ്ടായത്. ഇത് വരുത്തിവച്ച വലിയ ബാധ്യതകൾ നിലനിൽക്കുമ്പോഴും നേരിയ തോതിലുള്ള വൈദ്യുതി നിരക്ക് വർധനവ് മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഉണ്ടായത്. 2017 4.5% ഇപ്പോൾ നിലവിൽ വന്ന 6.6% മാത്രം വർധനവാണ് ഈ സർക്കാർ കാലയളവിൽ ഉണ്ടായത്. വൈദ്യുതി ബോർഡിന് കിട്ടാനുള്ള കുടിശ്ശികകൾ പിടിച്ചെടുക്കുന്നതിലും മറ്റും നല്ല ഇടപെടലുകൾ നടത്തി ബോർഡിന്റെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുത്താനും ഈ കാലയളവിൽ കഴിഞ്ഞു. 2018 മാർച്ചിൽ 2,800 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നിടത്ത് 2019 മാർച്ചിൽ അത് 1,358 കോടി രൂപയായി കുറഞ്ഞത് ശക്തമായ നടപടികളുടെ ഭാഗമായാണ്. കടുത്ത വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും വൈദ്യുതി നിയന്ത്രണങ്ങൾ കൂടാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിലും ജനങ്ങളിൽ അധിക ഭാരം ചുമത്താതെ കാര്യക്ഷമമായി വൈദ്യുതി മേഖലയെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അനാവശ്യ വൈദ്യുതി ഉപഭോഗം ഒഴിവാക്കിയും നിരക്ക് വർധനയുടെ സാഹചര്യം ഉൾക്കൊണ്ടും ജനങ്ങൾ ഈ ശ്രമങ്ങളോട് സഹകരിക്കണം.